ഓം ശാന്തി. 7/10/2023 പ്രഭാത മുരളി. മധുരമായ കുട്ടികളെ, ബുദ്ധി അവിടെയും ഇവിടെയും അലയിക്കുന്നതിനു പകരം വീട്ടിൽ ബാബയെ ഓർമ്മിക്കൂ. ബുദ്ധിയെ ദൂരെ ദൂരെ വരെ കൊണ്ടുപോകൂ. ഇതിനെ തന്നെയാണ് ഓർമ്മയുടെ യാത്രയെന്ന് പറയുന്നത്. ചോദ്യം: സത്യമായ ഹൃദയത്തോടെ ബാബയെ ഓർമ്മിക്കുന്നവരുടെ അടയാളം എന്താണ്? ഉത്തരം: സത്യമായ ഹൃദയത്തോടെ ഓർമ്മിക്കുന്ന കുട്ടികളിൽ നിന്ന് വികർമ്മം ഉണ്ടാകില്ല. ബാബയുടെ നിന്നെയുണ്ടാകുന്ന യാതൊരു കർമ്മവും അവർ ചെയ്യില്ല. അവരിൽ നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കും. അവർ ആഹാരം കഴിക്കുന്ന സമയത്തും ഓർമ്മിക്കും. സമയത്ത് താനെ ഉറക്കമുണരും. അവർ വളരെ സഹനശീലരും മധുരമുള്ളവരുമായിരിക്കും. ബാബയിൽ നിന്ന് ഒരു കാര്യവും ഒളിച്ചുവെക്കില്ല. ഗീതം: നമ്മുടെ തീർത്ഥയാത്ര വ്യത്യസ്തമാണ്. ഓം ശാന്തി. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. ചിലർ നിരാകാര പിതാവിനെ മനസ്സിലാക്കുന്നു, ചിലർ സാകാര പിതാവിനെ മനസ്സിലാക്കുന്നു, ചിലർ മാതാപിതാവിനെ മനസ്സിലാക്കുന്നു. ഇവിടെ മാതാപിതാ മനസ്സിലാക്കി തരുന്നു. അപ്പോൾ മാതാവും പിതാവും വേറെ വേറെയാണ്. ഒരു പക്ഷേ നിരാകാരനാണ് മനസ്സിലാക്കി തരുന്നതെങ്കിൽ നിരാകാരൻ വേറെയാണ്, സാകാരൻ വേറെയാണ്. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത് ബാബയാണ്. ഭൗതിക തീർത്ഥയാത്രയും ആത്മീയ തീർത്ഥയാത്രയും നിങ്ങൾ കുട്ടികളാണ് അറിയുന്നത്. ആ ഭൗതികമായ തീർത്ഥാടനം അരകൽപ്പമായിട്ടുള്ളതാണ്, അഥവാ ജന്മജന്മാന്തരമായി ഇത് നടന്നു വരികയാണ് എന്ന് പറഞ്ഞാൽ ഇത് ആരംഭം മുതൽ നടക്കുന്നതാണ്, അനാദിയാണ് എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അതുകൊണ്ടാണ് അരകൽപ്പമായിട്ടുള്ളതാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാബ വന്ന് ഈ തീർത്ഥാടനങ്ങളുടെ രഹസ്യം മനസ്സിലാക്കി തന്നു. മന്മനാഭവ, അർത്ഥം ആത്മീയ തീർത്ഥാടനം. തീർച്ചയായും ആത്മാക്കൾ തന്നെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. പിന്നെ മനസ്സിലാക്കി തരുന്നത് പരമപിതാവാണ്. മറ്റാർക്കും മനസ്സിലാക്കി തരുവാൻ സാധിക്കില്ല. ഓരോരുത്തർക്കും അവരവരുടെ ധർമ്മസ്ഥാപകരുടെ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് യാത്ര പോകുന്നു. ഇതും അരകൽപ്പത്തെ രീതിയും സമ്പ്രദായവുമാണ്. സർവരും തീർത്ഥാടനങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും സദ്ഗതി നൽകാൻ സാധിക്കില്ല. സ്വയം തന്നെ ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനങ്ങൾ നടത്താറുണ്ട്. അമർനാഥ്, ബദ്രീനാഥ് എന്നിവിടങ്ങളിൽ വർഷാവർഷം തീർത്ഥയാത്ര നടത്തി 4 ധാമങ്ങളിലും പോകുന്നു. ഈ ആത്മീയ തീർത്ഥാടനം കേവലം നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ആത്മീയ പരമപിതാവ് മനസ്സിലാക്കി തരുന്നു മന്മനാഭവ. ഭൗതിക തീർത്ഥാടനങ്ങൾ സർവ്വതും ഉപേക്ഷിക്കൂ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ സത്യം സത്യമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരും. യാത്ര അർത്ഥം പോവുക വരിക. അത് ഇപ്പോഴാണ് നടക്കുന്നത്. സത്യയുഗത്തിൽ ഈ യാത്രയൊന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ സദാകാലത്തേക്ക് സ്വർഗ ആശ്രമത്തിലേക്ക് പോകും. ഇവിടെ പേരു മാത്രമാണുള്ളത്. വാസ്തവത്തിൽ ഇവിടെ സ്വർഗാശ്രമം ഉണ്ടാവുകയില്ല. സ്വർഗ ആശ്രമം എന്നത് സത്യയുഗത്തിനെയാണ് പറയുന്നത്. നരകത്തിൽ ഇങ്ങനെ പറയുവാൻ സാധിക്കില്ല. നരകവാസികൾ നരകത്തിലും സ്വർഗവാസികൾ സ്വർഗത്തിലുമാണ് വസിക്കുന്നത്. ഇവിടെ ഭൗതികമായ ആശ്രമത്തിൽ പോയിട്ട് തിരികെ വരുന്നു. ഇത് പരിധിയില്ലാത്ത അച്ഛനാണ് മനസ്സിലാക്കി തരുന്നത്. വാസ്തവത്തിൽ സത്യം സത്യമായ പരിധിയില്ലാത്ത ഗുരു ഒന്നു തന്നെയാണ്. പരിധിയില്ലാത്ത അച്ഛനും ഒന്നു തന്നെയാണ്. ആഗാഖാൻ ഗുരു എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ഗുരു ഒന്നും തന്നെയല്ല, സദ്ഗതിദാതാവൊന്നുമല്ലോ. അഥവാ സദ്ഗതിദാതാവായിരുന്നു എങ്കിൽ സ്വയം തന്നെ ഗതി സദ്ഗതിയിലേക്ക് പോകുമായിരുന്നു. അവരെ ഗുരു എന്ന് പറയില്ല, പേര് മാത്രം വച്ചിരിക്കുന്നു. സദ്ഗുരു അകാൽ എന്ന സിഖ് ധർമ്മത്തിൽ ഉള്ളവർ പറയുന്നുണ്ട്. വാസ്തവത്തിൽ സത്യമായ ശ്രീ അകാൽ ഒരേ ഒരു പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവിനെ സദ്ഗുരു എന്നും വിളിക്കുന്നു. ആ പരമാത്മാവ് തന്നെയാണ് സദ്ഗതി നൽകുന്നവൻ. ഇസ്ലാമികൾക്കോ ഭൗതികൾക്കോ ബ്രഹ്മാവിനോ നൽകുവാൻ സാധിക്കില്ല. എന്നാൽ ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു എന്ന് പറയുന്നു. ബ്രഹ്മാവിനെ ഗുരു എന്ന് പറയാം. വിഷ്ണുവിനോ ശങ്കരനോ ഗുരു ആകുവാൻ സാധിക്കില്ല. ഗുരു ബ്രഹ്മാവ് എന്ന പേര് പറയുന്നുണ്ട്. ഗുരു ബ്രഹ്മാവിനും ഗുരു ഉണ്ടായിരിക്കുമല്ലോ, അല്ലേ? സത് ശ്രീ അകാലിന് മറ്റൊരു ഗുരു ഉണ്ടായിരിക്കില്ല. അത് ഒരേ ഒരു സദ്ഗുരുവാണ്. ആ ഒരാൾ അല്ലാതെ ആത്മീയ ജ്ഞാനം നൽകുന്ന മറ്റൊരു ഗുരുവോ തത്വചിന്തകനോ ഇല്ല. ബുദ്ധൻ തുടങ്ങിയവർ തനിക്ക് പിന്നാലെ സർവരെയും കൊണ്ടുവരുന്നു. അവർക്ക് രജോ തമോയിലേക്ക് വരിക തന്നെ വേണം. അവർ സദ്ഗതിയിലേക്ക് വേണ്ടിയല്ല വരുന്നത്. ഒരേ ഒരു സദ്ഗതി ദാതാവിന്റെ പേര് തന്നെയാണ് പ്രശസ്തമായിട്ടുള്ളത്. ആ പരമാത്മാവിനെ സർവവ്യാപി എന്ന് പറയുന്നു. പിന്നെ ഗുരുക്കന്മാരുടെ അടുക്കൽ പോകേണ്ട ആവശ്യം എന്താണ്? നമ്മളും ഗുരുവാണ്, നിങ്ങളും ഗുരുവാണ്. നമ്മളും ശിവനാണ്, നിങ്ങളും ശിവനാണ്. ഇതിലൂടെ ആരുടെയും വയർന്നിറയില്ല. ബാക്കി ശരി പവിത്രമാണ്. അതുകൊണ്ട് ബഹുമാനം ലഭിക്കുന്നു. സദ്ഗതി നൽകുവാൻ സാധിക്കില്ല. അത് ഒരാൾ തന്നെയാണ്. ആ പരമാത്മാവിന് തന്നെയാണ് സത്യം സത്യമായ ഗുരു എന്ന് പറയുന്നത്. അനേക പ്രതികാരത്തിലെ ഗുരുക്കന്മാരുണ്ട്. പഠിപ്പിക്കുന്ന ഉസ്താദിനെയും ഗുരു എന്ന് വിളിക്കാറുണ്ട്. ഇതും ഉസ്താദാണ്. മായയോട് യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്ക് ത്രികാലദർശി സ്ഥിതിയുടെ ജ്ഞാനമുണ്ട്. അതിലൂടെ നിങ്ങൾ ചക്രവർത്തിയാകുന്നു. സൃഷ്ടിയുടെ ചക്രത്തെ അറിയുന്നവർ തന്നെയാണ് ചക്രവർത്തി രാജാവാകുന്നത്. ഡ്രാമയുടെ ചക്രത്തെ അഥവാ കൽപ്പവൃക്ഷത്തിന്റെ ആദി മധ്യ അന്ത്യത്തിനെ അറിയുക കാര്യം ഒന്നു തന്നെയാണ്. ചക്രത്തിന്റെ അടയാളങ്ങൾ വളരെയധികം ശാസ്ത്രങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. ഫിലോസഫിയുടെ പുസ്തകങ്ങൾ വ്യത്യസ്തമാണ്. അനേക പ്രകാരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പുസ്തകങ്ങളുടെ ആവശ്യമൊന്നും തന്നെയില്ല. ബാബ എന്താണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് അത് മനസ്സിലാക്കണം. ബാബയുടെ സമ്പത്തിൽ കുട്ടികൾക്ക് അവകാശമുണ്ട്. എന്നാൽ സ്വർഗത്തിൽ സർവർക്കും ഒരുപോലെയുള്ള സമ്പത്ത് ഉണ്ടായിരിക്കില്ല. ബാബ എന്ന് വിളിക്കുകയും അല്ലെങ്കിൽ ജ്ഞാനം കേട്ടും എങ്കിൽ അവർ അവകാശികളായി തീരുന്നു. പക്ഷേ നമ്പർ വാർ വിശ്വത്തിന്റെ മഹാരാജാവ് എവിടെയിരിക്കുന്നു? പ്രജകളായ ദാസദാസികൾ എവിടെയിരിക്കുന്നു? മുഴുവൻ രാജധാനിയും സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയുടേതാകുന്നതിലൂടെ സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നു. സമ്പത്ത് അച്ഛനിൽ നിന്നാണ് ലഭിക്കുന്നത്. ദ്വാപരയുഗം മുതലാണ് മായയുടെ രാജ്യം ആരംഭിക്കുന്നത്. ഇത് രാവണന്റെ 5 ചങ്ങലകളാണ്. അവിടെ ഇതുണ്ടായിരിക്കില്ല. കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. അത് സമ്പൂർണ്ണ നിർവികാരി ലോകമാണ്. കുട്ടികൾ ജനിക്കുന്നതും സിംഹാസനത്തിലിരിക്കുന്നതും കൊട്ടാരങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിന്റെയും രീതിയും സമ്പ്രദായവും ഉണ്ടായിരിക്കും. അത് തീർച്ചയായും നല്ലത് തന്നെയായിരിക്കും. കാരണം സ്വർഗമാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, ഈ ആത്മീയ യാത്രയിൽ നിങ്ങൾ നിരന്തരം ബുദ്ധിയോഗം അർപ്പിക്കൂ. ഇത് വളരെ സഹജമാണ്. ഭക്തിമാർഗത്തിൽ രാവിലെ എഴുന്നേൽക്കുന്നു, ജ്ഞാനമാർഗത്തിലും രാവിലെ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കൂ. അല്ലാതെ ഇവിടെ പുസ്തകം വായിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ബാബ പറയുന്നു, കേവലം നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ചെറിയവരുടെയും വലിയവരുടെയും എല്ലാവരുടെയും മരണം മുന്നിൽ നിൽക്കുകയാണ്. മരണസമയത്ത് പറയുന്നുണ്ടല്ലോ, ഭഗവാനെ ഓർമ്മിക്കൂ. അന്തിമ സമയത്ത് ഭഗവാനെ ഓർമ്മിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിൽ വരുവാൻ കഴിയില്ല. അതിനാൽ ബാബയും പറയുന്നു, മന്മനാഭവ, ഈ ദേഹത്തെ പോലും ഓർമ്മിക്കരുത്. നമ്മൾ ആത്മാവ് അഭിനേതാവാണ്, ശിവബാബയുടെ സന്താനമാണ്. നിരന്തരം ഓർമ്മയിൽ ഇരിക്കണം. സാധാരണ കൊച്ചുകുട്ടികളോട് ഭഗവാനെ ഓർമ്മിക്കുവാൻ പറയാറില്ല. പക്ഷേ ഇവിടെ എല്ലാവരോടും പറയുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാവർക്കും ബാബയുടെ അടുത്തേക്ക് പോകണം. ബാബയുമായി ബുദ്ധിയോഗം വയ്ക്കണം. ആരുമായും നിങ്ങൾ ലഹള വഴക്ക് കൂടരുത്. ഇത് വളരെയധികം നഷ്ടമുണ്ടാക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും കേട്ടിട്ടും കേൾക്കാതിരിക്കൂ. എതിർക്കുന്നുവെങ്കിൽ വഴക്കായി മാറും. ഓരോ കാര്യത്തിലും സഹനശീലരാകണം. ബാബ അച്ഛനും ധർമ്മരാജനുമാണെന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ ബാബയ്ക്ക് റിപ്പോർട്ട് നൽകൂ. പിന്നീട് ധർമ്മരാജന്റെ അടുത്ത് പോകുമ്പോൾ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. ബാബ പറയുന്നു, ബാബ സുഖം നൽകുന്നു, ധർമ്മരാജൻ ദുഃഖം, അർത്ഥം ശിക്ഷ നൽകുന്നു. ബാബയ്ക്ക് ശിക്ഷ നൽകുവാനുള്ള അധികാരമില്ല. ബാബയെ കേൾപ്പിക്കൂ, ശിക്ഷ ധർമ്മരാജൻ നൽകും. ബാബയെ കേൾപ്പിക്കുന്നതിലൂടെ ലൈറ്റാകും. എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹം വലം കൈയാണല്ലോ. സദ്ഗുരുവിനെ നിന്ദിക്കുന്നവർ ഉയർന്ന പദവി നേടില്ല. ആരുടെ ദോഷമാണെന്ന തീരുമാനം ധർമ്മരാജൻ എടുക്കുന്നു. ധർമ്മരാജനിൽ നിന്നും ഒന്നും ഒളിക്കുവാൻ കഴിയുകയില്ല. ഡ്രാമ അനുസരിച്ച് തെറ്റ് സംഭവിച്ചു. കൽപ്പം മുമ്പ് അങ്ങനെയായിരുന്നു. അതിനർത്ഥം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല. അങ്ങനെയെങ്കിൽ തെറ്റ് ചെയ്യാത്തവരായി എങ്ങനെയാകും? തെറ്റ് സംഭവിക്കുന്നുവെങ്കിൽ ക്ഷമ ചോദിക്കണം. ബംഗാളിൽ ആരുടെയെങ്കിലും ദേഹത്ത് കാല് തട്ടിപ്പോയാൽ ഉടൻ ക്ഷമ ചോദിക്കുന്നു. ഇവിടെ നോക്കൂ, പരസ്പരം എത്രമാത്രം നിന്ന് ചെയ്യുന്നു. മാനേഴ്സ് വളരെ നല്ലതായിരിക്കണം. ബാബ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു, പക്ഷെ മനസ്സിലാക്കുന്നില്ല. അതിനാൽ മനസ്സിലാക്കി തരികയാണ്, ഇവരുടെ രജിസ്റ്റർ മോശമാണ്. നിന്ന് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ പദവി ഭ്രഷ്ടമാകും. ജന്മജന്മാന്തരത്തെ വികർമ്മത്തിന്റെ ഭാരം വളരെ ഉണ്ട്. അതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. പിന്നീട് ഇവിടെ ഇരുന്നും വികർമ്മം ചെയ്യുന്നുവെങ്കിൽ അതിന് 100 കോടി മടങ്ങ് ശിക്ഷ ലഭിക്കും. ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഉദാഹരണത്തിന്, ബാബ കാശി കൽവെട്ടിന്റെ കാര്യം മനസ്സിലാക്കി തരുന്നു. പക്ഷെ അത് ഭക്തി മാർഗമാണ്, ഇത് ജ്ഞാനത്തിന്റെ മാർഗമാണ്. ഒന്ന് ആദ്യമേയുള്ളൂ വികർമ്മം. രണ്ടാമത്, ഈ സമയം ഏത് വികർമ്മം ചെയ്യുന്നോ അതിന്റെ ശിക്ഷ 100 മടങ്ങാകുന്നു എങ്കിൽ വളരെ ശിക്ഷ കടുത്തതായിരിക്കും അനുഭവിക്കേണ്ടി വരിക. ബാബ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നു. യാതൊരു പാപവും ചെയ്യരുത്, നഷ്ടവും മോഹയാകൂ. എത്ര പരിശ്രമത്തിന്റെ കാര്യമാണ്. ഈ മമ്മ ബാബയെ പോലും ഓർമ്മിക്കരുത്. ഈ ബ്രഹ്മ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സമ്പാദ്യമൊന്നും ഉണ്ടാകുന്നില്ല. ഇദ്ദേഹത്തിൽ ശിവബാബ വരുന്നു. എങ്കിലും ഓർമ്മിക്കേണ്ടത് ശിവബാബയെ തന്നെയാണ്. ഇദ്ദേഹത്തിൽ ശിവബാബ ഉണ്ട്, അതിനാൽ അദ്ദേഹത്തെ ഓർമ്മിക്കണം എന്നല്ല, ശിവബാബയെ അവിടെ ഓർമ്മിക്കണം. ശിവബാബയെയും മധുരമായ വീടിനെയും ഓർമ്മിക്കണം. ജിന്നിനെ പോലെ ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കണം. ശിവബാബ പരന്താമിൽ വസിക്കുന്നു. ശിവബാബ ഇവിടെ വന്ന് കേൾപ്പിക്കുന്നു. പക്ഷെ നമുക്ക് ബാബയെ അവിടെ ഓർമ്മിക്കണം. ഇവിടെയല്ല, ബുദ്ധി ദൂരെ പോകണം. ഇവിടെയല്ല, ഈ ശിവബാബ തിരിച്ചു പോകും. ശിവബാബ ഈ ഒന്നിൽ മാത്രമാണ് വരുന്നത്. മമ്മയിൽ ശിവബാബയെ കാണാൻ കഴിയുകയില്ല. നിങ്ങൾ അറിയുന്നുണ്ട് ഇത് ശിവബാബയുടെ രഥമാണ്. പക്ഷെ നിങ്ങൾ ഈ ബ്രഹ്മാവിന്റെ മുഖം നോക്കരുത്. ബുദ്ധി അവിടെ ഉറപ്പിക്കണം. ഇവിടെ ബുദ്ധി വെക്കുന്നതിലൂടെ ഇത്രയും സന്തോഷം ഉണ്ടാകില്ല. ഇതിനെ ഒരിക്കലും യാത്രയെന്ന് പറയില്ല. യാത്ര അവിടെയാണ്. ഈ ബ്രഹ്മാവിനെ തന്നെ നോക്കിയിരിക്കാം. എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹത്തിൽ ശിവബാബയുണ്ട്. അങ്ങനെയല്ല എങ്കിൽ മുകളിൽ പോകുന്നതിന്റെ ശീലമില്ലാതാകും. ബാബ പറയുന്നു, കുട്ടികളെ, ബാബയെ അവിടെ ഓർമ്മിക്കൂ. ബുദ്ധിയോഗം അവിടെ വെക്കൂ. പല വിഡ്ഢികളും ചിന്തിക്കുന്നു, ഈ ബാബയെ ഇരുന്ന് നോക്കാം. ബുദ്ധിയെ മധുരമായ വീട്ടിൽ വെക്കൂ. ശിവബാബ സദാ ഈ രഥത്തിൽ ഇരിക്കുന്നില്ല. ഇവിടെ വന്ന് കേവലം സേവനം ചെയ്യുന്നു. സവാരി നടത്തി സേവനം ചെയ്ത് പിന്നീട് തിരിച്ചു പോകുന്നു. കാളപ്പുറത്ത് സദാ സവാരി നടത്തില്ല. അതിനാൽ ബുദ്ധി അവിടെ വെക്കണം. ബാബ വരുന്നു, മുരളി കേൾപ്പിക്കുന്നു, തിരിച്ചു പോകുന്നു. ഈ ബ്രഹ്മാവ് പോലും ബുദ്ധി അവിടെ വെക്കുന്നു. വഴി തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. ഇല്ല എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പാളത്തിൽ നിന്ന് താഴെ വീണു പോകും. ഇവിടെ കുറച്ചു സമയമേ ഉള്ളൂ. ഇതിൽ ശിവബാബ ഇല്ല എങ്കിൽ എന്തിനോർമ്മിക്കണം? മുരളി ഈ ബ്രഹ്മാവും കേൾപ്പിക്കും. ഇദ്ദേഹത്തിൽ ചിലപ്പോൾ ഉണ്ട്, ചിലപ്പോൾ ഇല്ല. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുന്നു. നിങ്ങൾ അവിടെ ഓർമ്മിക്കൂ, ഡ്രാമ അനുസരിച്ച് കൽപ്പം മുമ്പ് ഇന്നത്തെ ദിവസം ഏതൊരു മുരളിയാണോ കേൾപ്പിച്ചത് അത് പോയി കേൾപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് ബാബയ്ക്കും ഈ ഒരു ചിന്തയുണ്ട്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ കൽപ്പം മുമ്പ് ബാബയിൽ നിന്ന് എത്ര സമ്പത്തെടുത്തുവോ അത്രയും എടുക്കും. ശിവബാബയുടെ പേര് തീർച്ചയായും പറയണം. പക്ഷേ ഒരാൾക്കും അങ്ങനെ തോന്നില്ല. ബാബയുടെ ഓർമ്മ തീർച്ചയായും വരണം. ബാബയുടെ പരിചയം കൊടുക്കണം. കേവലം ബ്രഹ്മാവിനെ നോക്കിക്കൊണ്ടിരിക്കണമെന്നല്ല. ബാബ മനസ്സിലാക്കി തരികയാണ്, ശിവബാബയെ ഓർമ്മിക്കൂ, ഇല്ലെങ്കിൽ പാപമുണ്ടാകും. നിരന്തരം ബാബയെ ഓർമ്മിക്കണം. ഇല്ലായെങ്കിൽ വികർമ്മം വിനാശമാകില്ല. ഉയർന്ന ലക്ഷ്യമാണ്. ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നത് പോലെ എളുപ്പമല്ല. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഓർമ്മിച്ചു, പിന്നീട് ഓർമ്മയില്ലാതായി ആഹാരം കഴിക്കുന്നു. അങ്ങനെയല്ല, മുഴുവൻ സമയവും ഓർമ്മിക്കണം. പരിശ്രമമുണ്ട്, വെറുതെ അങ്ങ് ഉയർന്ന പദവി ലഭിക്കില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് കാണാം, കോടിയിലും 8 രത്നങ്ങളാണ് പാസ്സാകുന്നത്. ലക്ഷ്യം വളരെ ഉയർന്നതാണ്. വിശ്വത്തിന്റെ അധികാരിയാകുക എന്നത് ആരുടെയും ബുദ്ധിയിലില്ല. ഈ ബ്രഹ്മാവിന്റെ ബുദ്ധിയിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചിന്തിക്കൂ, 84 ജന്മം ആർക്ക് ലഭിക്കും? തീർച്ചയായും ആരാണോ ആദ്യം വരുന്നത് അവരാണ് ലക്ഷ്മി നാരായണൻ. ഇതെല്ലാം വിചാരസാഗര മഥനം ചെയ്യേണ്ട കാര്യമാണ്. ബാബ മനസ്സിലാക്കി തരുന്നു. അതായത്, കൈകൊണ്ട് കർമ്മം ചെയ്യൂ, മനസ്സുകൊണ്ട് ബാബയെ ഓർമ്മിക്കൂ, ജോലിയും മറ്റും ചെയ്യൂ, പക്ഷേ നിരന്തരം ബാബയെ ഓർമ്മിക്കൂ. ഇതാണ് യാത്ര. തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് വരേണ്ടതില്ല. വളരെ പേർ തീർത്ഥയാത്രയ്ക്ക് പോകുന്നു. ഇപ്പോൾ ആ സ്ഥാനം പോലും വളരെ മോശമായി. അങ്ങനെയെങ്കിൽ തീർത്ഥസ്ഥാനത്ത് ഒരിക്കലും വേശ്യാലയം പാടില്ല. ഇപ്പോൾ എത്രമാത്രം ഭ്രഷ്ടാചാരമാണ്! നാഥൻ ആരും തന്നെയില്ല. പെട്ടെന്ന് നിന്ന് ചെയ്യുന്നു. ഇന്ന് മുഖ്യമന്ത്രി, നാളെ അദ്ദേഹത്തെ പോലും താഴെ ഇറക്കുന്നു. എല്ലാവരും മായയുടെ കുട്ടികളായി മാറിയിരിക്കുന്നു. പൈസ സ്വരൂപിക്കണം, കെട്ടിടം വെക്കണം, ധനത്തിന് വേണ്ടി മോഷണം പോലും ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോൾ സ്വർഗത്തിൽ പോകുന്നതിന്റെ തയ്യാറെടുപ്പ് നടത്തുന്നു. ആ ഒരു ഓർമ്മ തന്നെ വേണം, ധാരണയും വേണം. മുരളി എഴുതി പിന്നീട് ആവർത്തിക്കണം. ധാരാളം സമയമുണ്ട്, രാത്രിയിലും സമയമുണ്ട്. രാത്രിയിൽ ഉണരുന്നതിന്റെ ശീലം കൊണ്ടുവരണം. ആരാണോ സത്യമായ ബാബയെ ഓർമ്മിക്കുന്നത്, അവരുടെ കണ്ണുകൾ സ്വതവേ തുറക്കും. ഇപ്പോൾ ഉറങ്ങുന്നതിന് പോലും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. സ്ഥൂലമായ കർമ്മം ചെയ്യുമ്പോൾ ശരീരത്തിന് ക്ഷീണമുണ്ടാകുന്നു. ബാബയുടെ രഥവും എത്ര പഴയതാണ്! ബാബ പതീത ലോകത്തു നിന്ന് എത്ര പാവനമാക്കിയിരിക്കുന്നു! ബാബ പതീത ലോകത്ത് വന്ന് എത്ര പരിശ്രമിക്കുന്നു! ഭക്തിമാർഗത്തിലും പരിശ്രമിച്ചിരുന്നു, ഇപ്പോൾ പരിശ്രമിക്കുന്നു. ശരീരവും പതീതം, ഈ ലോകവും പതീതം. ബാബ പറയുന്നു, ബാബ അരക്കൽപ്പം വളരെയധികം വിശ്രമിച്ചു. യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. ഭക്തിമാർഗത്തിൽ വളരെയധികം ചിന്തിക്കുന്നു. അതിനാലാണ് അച്ഛനെ ദയാഹൃദയൻ എന്ന് പറയുന്നത്, എന്ന മഹിമ പാടുന്നത്. ജ്ഞാനസാഗരൻ, ആനന്ദസാഗരൻ എത്ര മഹിമ പാടുന്നു! അതേ അച്ഛൻ ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നു. വേറെ ആർക്കും പഠിപ്പിക്കാൻ കഴിയില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും, ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ബാബ്ദാദയ്ക്കും സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും, ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണ: ആരോടും എതിർക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടിട്ടും കേൾക്കാതിരിക്കണം. സഹനശീലരാകണം. സദ്ഗുരുവിന്റെ നിന്ദ ചെയ്യിപ്പിക്കരുത്. തന്റെ രജിസ്റ്റർ മോശമാകാൻ അനുവദിക്കരുത്. തെറ്റുപറ്റിയാൽ ബാബയെ കേൾപ്പിച്ച് ക്ഷമ ചോദിക്കണം. അവിടെ മുകളിൽ ഓർമ്മിക്കുന്നതിന്റെ ശീലം കൊണ്ടുവരണം. വരദാനം: സൈലൻസിന്റെ ശക്തിയിലൂടെ സമ്പാദ്യത്തിന്റെ കണക്ക് വർദ്ധിപ്പിക്കുന്ന ശ്രേഷ്ഠ പദവിയുടെ അധികാരിയായി ഭവിക്കട്ടെ. വർത്തമാന സമയത്ത് സയൻസിന്റെ ശക്തിയിലൂടെ പ്രഭാവം വളരെയധികമുണ്ട്. അല്പകാലത്തേക്ക് പ്രാപ്തികൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. അതുപോലെ സൈലൻസിന്റെ ശക്തിയിലൂടെ സമ്പാദ്യത്തിന്റെ കണക്ക് വർദ്ധിപ്പിക്കൂ. ബാബയുടെ ദിവ്യദൃഷ്ടിയിലൂടെ സ്വയത്തിൽ ശക്തി സമാഹരിക്കൂ. അപ്പോൾ സമാഹരിച്ചത് സമയത്ത് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയും. ആരാണോ ദൃഷ്ടിയുടെ മഹത്വമറിഞ്ഞ സൈലൻസിന്റെ ശക്തി സമാഹരിക്കുന്നത്, അവർ തന്നെയാണ് ശ്രേഷ്ഠ പദവിക്ക് അർഹരാകുന്നത്. അവരുടെ മുഖത്ത് സന്തോഷത്തിന്റെ ആത്മീയ തിളക്കം കാണപ്പെടും. ശ്ലോകൻ: സ്വയം സ്വയത്തോട് സ്വാഭാവികമായ അറ്റൻഷൻ ഉണ്ടെങ്കിൽ യാതൊരു വിധത്തിലുമുള്ള ടെൻഷൻ ഉണ്ടാകില്ല. ഓം ശാന്തി.